Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
തന്റെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ വിസ്മരിച്ചിട്ട് ബാഹ്യമായി ഈശ്വരനെ തേടുന്നതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ മൂഢത. സർവവ്യാപി വ്യക്തമായും പറയുന്നു എന്താണ്? ആ ഈശ്വരൻ സർവവ്യാപിയാണ് എന്നാണ്. എല്ലാ ലോകങ്ങളിലും കൊണ്ട് ലോകാതീതനായും സ്ഥിതി ചെയ്യുന്നു. വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. തന്റെ വിഭൂതികളെ കുറിച്ച് പറഞ്ഞിട്ട് പറയുന്നു എന്താണ് അവസാനം ഭഗവാൻ? വിഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന. ഞാൻ എൻ്റെ ഒരു ഏകാംശം കൊണ്ട്, എൻ്റെ ഒരു അല്പമായ അംശം കൊണ്ട് ഈ അനന്തമായ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചിരിക്കുന്നു. ഈശ്വരന്റെ ഒരു ലേശാംശത്തിൽ നിൽക്കാനേ ഉള്ളൂ ഈ പ്രപഞ്ചം. ഇഷ്ടഭ്യാഹം ഇതം കൃഷ്ണം ഏകാംശേന സ്ഥിതോ ജഗത്. എൻ്റെ ഒരു ഏകാംശം കൊണ്ട് ഈ കൃഷ്ണം ജഗത്, ഈ കാണുന്ന അനന്തമായ പ്രപഞ്ചത്തെ മുഴുവൻ ധരിച്ചു നിൽക്കുന്നവൻ എന്നാണ്. അപ്പോൾ പ്രപഞ്ച അതീതനമായ ത്രിപാദസ്യ അമൃതം ദിവി എന്ന് പറയും. ഇതിന്റെ ഈ ഈശ്വര ചൈതന്യം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ ഒരു ലേശത്തിലേ ഉള്ളൂ ഈ സംസാരം. ഇത് സംസാര അതീതമായി വർത്തിക്കുന്നതാണ് സദാ. സർവവ്യാപി എന്ന് പറയുന്നു. സർവത്തെയും ഉൾക്കൊണ്ട് സർവത്തിന് ഉപരിയായി നിൽക്കുന്നു. സർവഭൂത അന്തരാത്മാ ഗൂഢം എന്ന് പറയുന്നതിന് ഒന്നുകൂടി വ്യാഖ്യാനിക്കുകയാണ്. സർവഭൂതങ്ങളുടെയും സർവപ്രാണികളുടെയും അന്തരാത്മാവായിരിക്കുന്നു, ഉള്ളിൽ തന്നെ ആത്മമായി സ്വരൂപമായിരിക്കുന്നു. കർമ്മ അധ്യക്ഷ, എല്ലാ കർമ്മങ്ങൾക്കും അധ്യക്ഷനായിരിക്കുന്നു, പ്രേരകനായിരിക്കുന്നു. ഉള്ളിലിരുന്നു കൊണ്ട് ജീവന്മാരെ കൊണ്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കുന്നതിന് പ്രേരക ശക്തിയായി എന്നറിയും. പ്രേരക ശക്തി എന്ന് പറയുമ്പോൾ എന്താണ്? അത് കാന്തം എങ്ങനെയാണോ അതിന്റെ സമീപത്തിലിരിക്കുന്ന വസ്തുക്കളെ ചലിപ്പിക്കുന്നത്, അതുപോലെ സർവത്തെയും അതിൽ നിന്ന് നിസ്സംഗമായി അസംഗനായി ഇരുന്നു കൊണ്ട് അതിനെ ചലിപ്പിക്കുന്നു. അതാണ് കർമാധ്യക്ഷ. കർമ്മ പ്രേരകത്വം എന്ന് പറയുന്നത് കർമ്മകർത്തൃത്വമല്ല, മറിച്ച് എന്താണ്? അത് എന്റെ സാന്നിധ്യമാണ്. ഈശ്വര ചൈതന്യത്തിന്റെ സാന്നിധ്യത്തിൽ ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി എല്ലാം ചൈതന്യവത്തായി ക്രിയാത്മകമാവുന്നു, പ്രവർത്തിക്കുന്നു. അങ്ങനെ കർമ്മ അധ്യക്ഷനായിരിക്കുന്നു. കർമ്മത്തിന്റെ രഹസ്യം, കർമ്മഫലത്തിന്റെ നിയമങ്ങളെല്ലാം അറിയുന്നവനായി, കർമാധ്യക്ഷനായി, കർമ്മങ്ങളെല്ലാം നിയന്ത്രിക്കുന്നവനായി, കർമ്മങ്ങൾക്കെല്ലാം അധീശ്വരനായി, കർമാധ്യക്ഷനായി സർവപ്രാണികളുടെയും ഹൃദയത്തിലിരിക്കുന്നു. സർവഭൂത അധിവാസം, സർവപ്രാണികളുടെയും ഇരിപ്പിടമാണ്, താമസ സ്ഥലമാണ്. സർവപ്രാണികളും ഇതിനെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ഏതൊന്നിനെ ആശ്രയിച്ചാണോ പ്രാണന വ്യാപാരം നടക്കുന്നത്, ശ്വാസോച്ഛ്വാസം ഏതൊന്നിനെ ആശ്രയിച്ചാണോ നടക്കുന്നത്, അതാണ് എല്ലാ പ്രാണന വ്യാപാരങ്ങൾക്കും എന്നാണ്. പശ്യൻ, ചിന്മുൻ, സ്പൃശൻ, ജിഘ്രൻ, നശ്വനൻ, സ്വപൻ, ശ്വസൻ, പ്രളപൻ, വിസർജൻ, ഗണ്ണൻ, ഉന്മിഷൻ, നിമിഷൻ എന്ന രീതിയിൽ പറയും. അതായത് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സൂക്ഷ്മങ്ങളായിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും, മനസ്സിലും ബുദ്ധിയിലും ഇന്ദ്രിയങ്ങളിലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആധാരമായിരിക്കുന്നവൻ, അതിനെല്ലാം ഇരിപ്പിടമായിരിക്കുന്നവൻ, അധിവാസം ഇരിപ്പിടം, സർവപ്രാണികളുടെ ഇരിപ്പിടമായിരിക്കുന്നവൻ, സാക്ഷി, സർവത്തിന് സാക്ഷിയായിരിക്കുന്നവൻ. തന്റെ ബാഹ്യമായും ഉള്ളിനുമുള്ള സർവത്തിന് സാക്ഷിയായിരിക്കുന്നു. എല്ലാ നന്മകൾക്കും എല്ലാ തിന്മകൾക്കും സത്തിനും അസത്തിനും എല്ലാം സാക്ഷിയായിരിക്കുന്നവൻ. എങ്ങനെയാ അതിൽ ആ സാക്ഷിത്വം വരുന്നു? ചേത, അത് ചൈതന്യ സ്വരൂപനാണ്, ബോധസ്വരൂപനാണ്. അത് പലതില്ല, ഏകഹ. ഓരോ ശരീരങ്ങളിലും ഓരോ ജീവൻ, ഈ ജീവന്മാരെല്ലാം നിയന്ത്രിക്കുന്ന ഇതിനപ്പുറമായി മറ്റൊരു ഈശ്വരൻ അങ്ങനെയൊന്നുമില്ല. പിന്നെയോ കേവലഹ എന്ന് വെച്ചാൽ ഏകനാണ്. ഏകനാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ജ്ഞാനവും ക്രിയയും ഇച്ഛയും എല്ലാം ഉള്ള ഒരുവനാണോ? അല്ല, നിർഗുണസ്ഥ, നിർഗുണനാണ്. ഈ പറയുന്ന യാതൊരു ഗുണങ്ങളും പരമാർത്ഥത്തിൽ ഇല്ലാത്തവനും നേരത്തെ പറഞ്ഞ യോഗമായ കൊണ്ട് സൃഷ്ടിക്കുന്നവനുമാണ്. വാസ്തവത്തിൽ ഇതൊന്നുമില്ല, പക്ഷെ ആ യോഗമായ കൊണ്ട് ഇതെല്ലാം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിർഗുണസ്ഥ, നിർഗുണനുമാണ് ഇതി എന്ന് പറയുന്നു. അത് മാത്രമല്ല, ഇനി ഈശവാസ്യ ഉപനിഷത്തിൽ പറയുന്നു, സപര്യഗാത് ശുക്രം അകായമപ്രണം അസ്നാവിരം ശുദ്ധം അപാപവിദ്ധം. സപര്യഗാത്, പരി അഗാത്, പരി സമന്തത ശരിയായ രീതിയിൽ അഗാത് എത്തിയിരിക്കുന്നു എല്ലായിടത്തും. പര്യഗാത്, സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ, സർവത്ര എത്തിച്ചേരുന്നിരിക്കുന്നവൻ എന്നർത്ഥം. തദേജതി, തന്നേജതി, തദ്ദൂരേ, തദ് അന്തികേ, തദസ്യ എന്ന് പറഞ്ഞ് ഈശാവാസ്യത്തിൽ പറയുന്നു. അതെന്താണ്? ചലിക്കുന്നു, അത് ചലിക്കുന്നില്ല, അതെല്ലാത്തിനും ഉള്ളിലാണ്, അത് പുറമെയാണ്, ഈ തരത്തിൽ വർണ്ണിക്കുന്നു. അതാണ് സർവവ്യാപി എന്ന് പറയുന്നതിന്റെ താല്പര്യം. എത്താത്ത സ്ഥലമില്ല, എന്നാൽ ഒരിടത്ത് എത്തുന്നതുമില്ല. അത് ചലിക്കുന്നു, ചലിക്കുന്നതായി തോന്നുന്നു, വാസ്തവത്തിൽ അത് ചലിക്കുന്നില്ല. അത് ഓരോ സ്ഥലത്ത് എത്തുന്നതായി തോന്നുന്നു, പക്ഷെ അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് അതിന് എത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ സർവത്ര വ്യാപിച്ചിരിക്കുന്നവൻ തദന്തരസ്യ സർവസ്യ, തത് സർവസ്യസ്യ ബാഹ്യത, അത് സർവത്തിന്റെ ഉള്ളിലാണ്, ആ സർവത്തിനും പുറമേയുമാണ്. അതാണ് സർവവ്യാപി എന്ന് പറയുന്നത്. മായയാകുന്ന ഉപാധിയോടുകൂടി ചേരുമ്പോൾ അത് പുറത്തിരിക്കുന്നതായി, അല്ലെങ്കിൽ അത് ഉള്ളിലിരിക്കുന്നതായി, അത് ചലിക്കുന്നതായി, അത് ചലിക്കാത്തതായി എന്നെല്ലാം തോന്നുന്നു. സർവ ഉപാധി വിനോദം മുക്തമായി അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത്തരം ദ്വന്ദ്വ വ്യാപാരങ്ങളൊന്നും അതിനകത്തില്ല, അത് സർവത്ര നിറഞ്ഞിരിക്കുന്നു എന്ന് പറയാം. അതാണ് സർവ പര്യകാ ശുക്രം, അത് ജ്യോതിസ്വരൂപനാണ്, പ്രകാശസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ്, ബോധസ്വരൂപമായി അത് പ്രകാശിക്കുന്നു. ആ കായം, അതിന് ശരീരമില്ല, എന്നുവെച്ചാൽ സൂക്ഷ്മ ശരീരമില്ല, സൂക്ഷ്മ ശരീരരഹിതനാണ്. അംവ്രണം അസ്നാവിരം, വ്രണങ്ങളില്ല, ഞരമ്പുകളില്ല, അതാണ് അംവ്രണം അസ്നാവിരം എന്ന് പറഞ്ഞതുകൊണ്ട് സ്ഥൂല ശരീരത്തെ നിഷേധിച്ചു. അതുകൊണ്ട് അകായം എന്നുള്ളതിനെ സൂക്ഷ്മ ശരീരത്തിന്റെ നിഷേധമായിട്ടാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. ശുദ്ധം, അതിൽ അജ്ഞാനമില്ല, കാരണ ശരീരത്തെ നിഷേധിക്കുന്നു. അപ്പൊ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീര രഹിതനായിരിക്കുന്നു. ആ പാപവിദ്ധം, അജ്ഞാനമില്ലെങ്കിൽ അവിടെ പാപമില്ല, അതുകൊണ്ട് അത് പാപരഹിതനാണ്. പാപം പുണ്യം രണ്ടും അതിൽ കൽപ്പിക്കുന്നതാണ്. വാസ്തവത്തിൽ പാപവിദ്ധം, പാപസംബന്ധം ഇല്ലാത്തത് ആ പാപവിദ്ധം, പാപവിദ്ധം പാപസംബന്ധം ഉള്ളത്, വിദ്ധം വേദിക്കപ്പെട്ടത്, പാപം സ്പർശിച്ചത് ആ പാപവിദ്ധം, പാപസ്പർശമില്ലാത്തത് എന്നും പറയുന്നുണ്ട്. ഇത് ചെയ്തു മന്ത്രു അനാധേയ അതിശയതാം നിത്യശുദ്ധതാം ബ്രഹ്മണോ ദർശയത. അപ്പോ ഈ പറയുന്ന മന്ത്രോ, ഈ പറയുന്ന മന്ത്രങ്ങളെല്ലാം അനാധേയ അതിശയതാം, അതിൽ കൂട്ടിച്ചേർക്കാത്ത വൈശിഷ്ട്യമാണ്. അനാധേയമായ അതിശയം, അതിന്റെ ഈ പറയുന്ന നിർഗുണത്വം ഏകത്വം ഇതൊന്നും കൃത്രിമമായി ഉണ്ടാക്കിയെടുത്തതല്ല, സംസ്കരിച്ചെടുത്തതല്ല. അത് പലതായിരുന്നു എന്നെ സംസ്കരിച്ച് ഒന്നാക്കി, അത് പലതായിരുന്നു എന്നെ സംസ്കരിച്ച് നിർഗുണമാക്കി, അങ്ങനെയല്ല. നിത്യശുദ്ധതാം, അത് നിത്യശുദ്ധമാണ്. ബ്രഹ്മണോ ദർശയത, ഈ ശ്രുതികളെല്ലാം ബ്രഹ്മത്തിന്റെ ആ നിത്യ ശുദ്ധിയെ ബോധിപ്പിക്കുന്നു. ഈ പറയുന്ന ഓരോ കാര്യങ്ങളും നമ്മുടെ ഭാഷ്യകാരൻ പറയുന്ന ഒന്നും തന്റെ ഭാവനയല്ല, തന്റെ ഭാവനയിലൂടെ ഒരു കാര്യം പറയുന്നില്ല, എല്ലാം സപ്രമാണമായിട്ടാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ ശ്രുതിയെ ഇങ്ങനെ ഉദ്ധരിക്കുന്നത്. കാരണം താൻ പറയുന്ന ഏത് കാര്യത്തിനും ശ്രുതി പ്രമാണമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് തന്റെ ഭാവന അനുസരിച്ച് എന്തും പറയാം, എന്നാൽ തന്റെ ഭാവനയാകാം, പറയുന്ന ഒന്നും തന്നെ തന്റെ ഭാവനയല്ല. അപ്പോ അദ്വൈത ശാസ്ത്രം എന്ന് പറയുന്നത് നാടകം, നോവല്, കവിത പോലെ ഒരു സാഹിത്യമല്ല. നാവൽ, നാടകം, നോവൽ, കഥ, കവിത എന്നെല്ലാം പറയുമ്പോൾ എന്ത് വരുന്നു, അതെല്ലാം വ്യക്തിയുടെ ഭാവനയാണ്. അതിന് വാസ്തവമായിട്ട് ബന്ധം വേണമെന്നില്ല. ഇതങ്ങനെയല്ല, ഇത് തന്റെ ഭാവനയല്ല. താനായിട്ട് ഇതിൽ യാതൊന്നും കൂട്ടിച്ചേർത്തിട്ടില്ല. ഇതെല്ലാം ശ്രുതി പറയുന്ന കാര്യങ്ങളാണ്. ഋഷിമാർ ദർശിച്ചതാണ്. മന്ത്രദ്രഷ്ടാക്കളായ ഋഷിമാരുടെ വെളിപ്പെടുത്തലുകളാണ് താൻ പറയുന്നതെന്നാണ്. അതുകൊണ്ട് ഇതെല്ലാം ആചാര്യസ്വാമിയുടെ ബുദ്ധിയുടെ സൃഷ്ടിയാണ്, ബുദ്ധി കൊണ്ട് സൃഷ്ടിച്ചാണ് എന്നുള്ള വാദത്തിന്, കാരണം അങ്ങനെ പിൽക്കാലത്ത് അങ്ങനെ ഒരാക്ഷേപം ഉണ്ടാകും എന്നുള്ള മുന്നിൽ കണ്ടുകൊണ്ട് എന്താണ് സർവജ്ഞനായിരിക്കുന്ന ആചാര്യസ്വാമികൾ ഈ കാര്യത്തിൽ ഇവിടെ അത് വെളിപ്പെടുത്തുകയാണ്. ശ്രുതി എന്ന് പറയുന്ന പ്രമാണം കൂടി. ആത്മവിദ്യയെ സംബന്ധിച്ചിടത്തോളം ആചാര്യസ്വാമികൾ സർവജ്ഞനാണ്. അതുപോലെ ഒരു സർവജ്ഞത മറ്റാർക്കും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇത്രയും വ്യക്തമായി പറയുന്നു എന്താണ് മോക്ഷം എന്ന് പറയുന്നത്. ബ്രഹ്മഭാവസ്റ്റ മോക്ഷ, മോക്ഷം എന്ന് പറയുന്ന വിഷയത്തെ വ്യക്തമായി പറയുന്നു. ബ്രഹ്മഭാവം, ബ്രഹ്മസ്വരൂപം എന്നർത്ഥം. തസ്യഭാവത്വതലവ്, ഭാവം, ബ്രഹ്മത്വം, ആ ഭാവത്തെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകങ്ങൾ വരുന്നത്. ബ്രഹ്മത്വമാണ് മോക്ഷം എന്ന് വെച്ചാൽ ബ്രഹ്മസ്വരൂപമാണ്. ബ്രഹ്മത്തിന്റെ ഭാവം എന്ന് പറയുന്നത് ബ്രഹ്മം തന്നെ, അതാണ് മോക്ഷം. മോക്ഷം എന്ന് പറഞ്ഞ് അവിടെയും ഇവിടെയും ഓടി നടക്കേണ്ട കാര്യമില്ല. അതിനുവേണ്ടി നമ്മൾ കൂടുതൽ അഭ്യാസങ്ങൾ, അത് കാര്യം എന്തെന്നറിയാതെ, കഥയെ അറിയാതെ പാഠം കാണുന്നതല്ല ആത്മീയ സാധന എന്ന് പറയുന്നത്. അത് മറ്റെന്തെങ്കിലുമാണെന്ന് ധരിച്ചുകൊണ്ട് അതിനുവേണ്ടിയുള്ള സാധന അനുഷ്ഠിക്കുന്നത് ഭ്രമത്തിലാണ്. മോക്ഷം എന്താണെന്നുള്ള വ്യക്തമായ ധാരണയോടുകൂടി വേണം മോക്ഷത്തിന് വേണ്ടി സാധനങ്ങൾ അനുഷ്ഠിക്കേണ്ടത് എന്നുള്ളത് വ്യക്തമായി ഇവിടെ ബോധിപ്പിക്കുകയാണ്. ബ്രഹ്മഭാവശ്ചം മോക്ഷ, ബ്രഹ്മഭാവമാണ് മോക്ഷം, മറ്റൊന്നുമല്ല. അതുകൊണ്ട് എന്താണ് തസ്മാത് ന സംസ്കാരിയോപി മോക്ഷ. മോക്ഷം എന്ന് പറയുന്നത് സംസ്കരിക്കപ്പെടുന്ന ഒന്നല്ല മോക്ഷം എന്ന് പറയുന്നത്. നമ്മളിൽ വിശുദ്ധിയെ ഉണ്ടാക്കി നമ്മളിലുള്ള പാപങ്ങളെല്ലാം നിരാകരിച്ച് അങ്ങനെ ആ ജീവനെ ബ്രഹ്മം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് പണിപ്പെട്ടെത്തിച്ച് മോക്ഷം നേടിയെടുക്കുന്ന ഒന്നല്ല എന്നർത്ഥം. ഉത്പാദ്യം, വികാര്യം, ആദ്യം, സംസ്കാര്യം, ഈ നാല് വിഭാഗത്തിലും മോക്ഷം ഉൾപ്പെടുന്നില്ല. അതായത് പറയുന്ന എന്താണ്, ഇവിടെ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്കിതിന് നാല് ലൗകികമോ വൈദികമോ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും നാലിൽ ഏതെങ്കിലും ഒന്നായിട്ട് ഉൾപ്പെടുത്താം. അതിൽ ഉത്പാദ്യം എന്ന് പറയുന്നത് ലൗകികമായി കാണുന്ന ഒരു കാര്യമാണ് കുടത്തെ ഉണ്ടാക്കുന്നു, അതുപോലെ ഉണ്ടാക്കുന്നു എന്നല്ല മോക്ഷം. ഈ കാര്യവും ലൗകികമായി നമുക്ക് കാണാം, പാല് പരിണമിച്ച് തൈരാകുന്നു, അതുപോലെ ഈ ജീവൻ പരിണമിച്ച് മോക്ഷത്തെ ഉണ്ടാക്കുന്നു, മോക്ഷാവസ്ഥയിലെത്തുന്നു, അല്ലെങ്കിൽ ജീവനെ മാറ്റി മോക്ഷം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അതിനെ ഉണ്ടാക്കിയെടുക്കുന്നു. അതുമല്ല, ഉത്പാദ്യവുമല്ല വികാരിയുമല്ല, എന്താണ് ആപ്യം, ഈ ജീവൻ മോക്ഷമെന്ന് പറയുന്ന ഒരു വേറെ എവിടെയോ ഉള്ള മോക്ഷം എന്ന് പറയുന്ന ഒരു ഒന്നിനെ പോയി പ്രാപിക്കുന്നു, അവിടെ എത്തിച്ചേരുന്നു, അങ്ങനെയുള്ള ആപ്യമല്ല ജീവനെ സംബന്ധിച്ചിടത്തോളം ആപ്യവുമല്ല. ലോകത്തിൽ അങ്ങനെയും കാര്യങ്ങൾ കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ ഉള്ളതിനെ വെളിപ്പെടുത്തിയെടുക്കുന്നു, നേരത്തെ ഉള്ള കൈലാസത്തിൽ എത്തിച്ചേർന്നു, നേരത്തെ ഇരുന്ന പാലിന് കറന്നെടുക്കുന്നു. അതുപോലെ ആപ്യവുമല്ല മോക്ഷം എന്ന് പറയുന്നത്, വികാരിയുമല്ല ഉത്പാദ്യമല്ല സംസ്കാരിയും, അത് വൈദികമായി നടക്കുന്നതാണ്. ഉരീഹീൻ പ്രോക്ഷതി എന്ന് പറയുന്നു, ഉരീഹിയെ പ്രോക്ഷണം ചെയ്യാൻ പറയുകയാണ്. ദർശപൂർണമാസയാഗത്തിന്റെയും മറ്റും അംഗമായിട്ട് ഉരീഹി പ്രോക്ഷണം എന്ന് പറയുന്ന ഒരു കർമ്മത്തെ വിധിക്കുന്നു. സംസ്കാരിയുമാണ്, അതായത് സാധാരണ നെല്ല്, അതാണ് ഉരീഹി. ആ നെല്ല് അതേപടി യാഗത്തിന് ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ എന്താണ്, മന്ത്രം പറഞ്ഞുകൊണ്ട് അതിൽ ജലം തളിക്കണം. അപ്പൊ അതിൽ അത് പ്രോക്ഷണക്രിയ. അപ്പൊ ആ പ്രോക്ഷണക്രിയയിലൂടെ എന്ത് വരുന്നു, അത് സംസ്കരിക്കപ്പെടുന്നു. അങ്ങനെ സംസ്കരിക്കപ്പെടുന്ന ആ ഉരീഹി യാഗത്തിന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ മാത്രമേ ആ യാഗത്തിൽ നിന്നും അദൃഷ്ടം അല്ലെങ്കിൽ അപൂർവം ഉണ്ടാകത്തുള്ളൂ എന്നാണ്. അങ്ങനെ അല്ലാതെ നമ്മൾ വയലിൽ നിന്ന് നെല്ലെടുത്തുകൊണ്ട് പോയി ഹോമം നടത്തിക്കഴിഞ്ഞാൽ, യാഗം നടത്തിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് സംസ്കാരം ഉണ്ടാകത്തില്ല. അപ്പൊ അവിടെ എന്ത് ചെയ്യുന്നു, വ്രീഹീൻ പ്രോക്ഷതി എന്ന് പറയുന്ന വേദമന്ത്രം വ്രീഹിയിൽ പ്രോക്ഷണം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്, അതിലൂടെ വ്രീഹിയെ സംസ്കരിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ ഓരോന്നിനെയും യാഗത്തിന് ഉപയോഗിക്കുന്ന ഒലക്ക, ഉരള്, ഇതിനെല്ലാം സംസ്കരിക്കാൻ പറയും. ഇതിലെല്ലാം പ്രോക്ഷണം നടത്തി സംസ്കരിക്കുന്നു. അങ്ങനെ സംസ്കരിച്ചിട്ട് അതുപയോഗിച്ച് ചെയ്യുന്ന യാഗത്തിൽ മാത്രമേ അപൂർവം ഉണ്ടാകത്തുള്ളൂ. അപ്പൊ ഈ പ്രോക്ഷണക്രിയയിലൂടെ എന്ത് വരുന്നു, ഈ വസ്തുക്കളെല്ലാം സംസ്കരിക്കപ്പെടുന്നു. അത് വൈദികമായ സംസ്കാരമാണ്, അതും ഒരു കാര്യമാണ്. ഗ്രഹിയിൽ പുറമെ ബാഹ്യമായി ഒരു മാറ്റവും കാണാതെ തന്നെ അതിലൂടെ എന്ത് ചെയ്യുന്നു, യാഗത്തിൽ നിന്നും അപൂർവം ഉണ്ടാകുന്നു. അപ്പൊ അങ്ങനെ അതിൽ ഉണ്ടാകുന്ന ആ സംസ്കാരം അതുപോലെ സംസ്കരിക്കപ്പെടുന്നു. നമ്മൾ ബാഹ്യമായി ഒന്നും കാണുന്നില്ലെങ്കിലും ആത്മാവിനെ സംസ്കരിക്കപ്പെടുന്നു ജീവനെ. അങ്ങനെ സംസ്കരിച്ച് സംസ്കരിച്ച് അതിനെ ശുദ്ധമാക്കി ആത്മാവിനെ മോക്ഷം എന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ എത്തിച്ചേർക്കുന്നു. അതാണ് മോക്ഷം എന്ന് പറഞ്ഞാലോ. അങ്ങനെ വൈദിക ക്രിയയിലൂടെ വൈദികമായി സംസ്കരിക്കപ്പെടുന്നത് പോലെ ഈ ആത്മാവിനെ ധ്യാനാദി ക്രിയയിലൂടെ സംസ്കരിക്കാൻ കഴിയത്തില്ല. ആത്മാവിനെ ആർക്കും സംസ്കരിക്കാൻ കഴിയത്തില്ല. ജീവനെ നമുക്ക് ശുദ്ധമാക്കാം, പക്ഷെ ആത്മാവിനെ ഒരിക്കലും ശുദ്ധമാക്കാൻ കഴിയത്തില്ല. ജീവനിൽ നിന്ന് അശുദ്ധിയെ മാറ്റാം, ജീവനിൽ ശുദ്ധിയെ ഉണ്ടാക്കാം, അതെല്ലാം ജീവനെ സംബന്ധിച്ച് മാത്രം. ആത്മാവിൽ യാതൊരു ശുദ്ധിയും അശുദ്ധിയും ഇല്ല, അതുകൊണ്ട് മാറ്റാനോ ഉണ്ടാക്കാനോ കഴിയത്തില്ല. ലോകത്തിൽ സാധാരണ കാണുന്ന കാര്യങ്ങൾ ഉത്പാദ്യം കൊടവും മറ്റും, വികാരിയും തൈര്, സംസ്കാരിയും എന്ന് പറയുന്നത് വേദത്തിലാണെങ്കിൽ ഗൃഹിയും മറ്റും സംസ്കരിക്കുക, ലോകത്തിലാണെങ്കിൽ വസ്ത്രവും മറ്റും കഴുകി ശുദ്ധമാക്കുക, അങ്ങനെയുള്ള സംസ്കാരിയും ആപ്യം പ്രാപിക്കുക, ഇതെല്ലാം ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. കാര്യങ്ങൾ ലോകത്തിൽ ഏതെടുത്താലും ഈ നാലിൽ അന്തർഭവിച്ചിരിക്കണം. അങ്ങനെയുള്ള ഈ നാല് കാര്യങ്ങളിലും മോക്ഷം പെടുന്നില്ല, മോക്ഷം കാര്യമേ അല്ല, അതുകൊണ്ട് ഈ നാല് കാര്യങ്ങളിലും അത് ഉൾപ്പെടുന്നില്ല എന്നാണ്. അതുകൊണ്ട് എന്താണ്, അതോ അന്യ മോക്ഷം പ്രതി ക്രിയാനുപ്രവേശദ്വാരം നശക്യം കേനചിത് ദർശയിലും. അപ്പോൾ ഇനി ഏതെങ്കിലും നാല് കാര്യത്തിൽ ഉൾപ്പെടുകയാണെങ്കിൽ മോക്ഷം ക്രിയാസാധ്യമാണ്, കർമ്മസാധ്യമാണെന്ന് വരും. അപ്പോൾ ഇത് പറയുന്നത് ഇത് വൃത്തികാരൻ പറഞ്ഞാണ് മോക്ഷം ധ്യാനം കൊണ്ടുണ്ടാക്കിയെടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. പറയുന്നു അങ്ങനെ ധ്യാനം എന്ന് പറയുന്ന ഒരു മാനസിക ക്രിയയാണ്, ആ ക്രിയയിലൂടെയാണ് മോക്ഷത്തെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞു. ജ്ഞാനത്തെ അവിടെ അംഗീകരിക്കുന്നില്ല വൃത്തികാരൻ. അപ്പോൾ അതിനെ നിഷേധിക്കുകയാണ്. ഉപാസന, ധ്യാനം, മാനസിക ക്രിയ, ആ ക്രിയയിലൂടെ മോക്ഷത്തെ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ല. മോക്ഷം ഒരു കാര്യമാണെന്ന് വന്നാൽ, ഒരു കാര്യമാണെങ്കിൽ അതിന് ക്രിയ ആവശ്യമാണ്. ഒരു ക്രിയയിലൂടെ മാത്രമേ നമുക്കൊരു കാര്യത്തെ ഉണ്ടാക്കാൻ പറ്റൂ. അതുകൊണ്ട് മോക്ഷം ക്രിയാസാധ്യമല്ല, കർമ്മസാധ്യമല്ല, ധ്യാനക്രിയയിലൂടെ നേടിയെടുക്കേണ്ട ഒന്നല്ല എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? മോക്ഷം കാര്യമല്ല, കാര്യമാണെങ്കിൽ മാത്രമേ അവിടെ ക്രിയയുടെ ആവശ്യമുള്ളൂ എന്നാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ധരിക്കരുത് നമ്മൾ ചെയ്യുന്ന ധ്യാന അനുഷ്ഠാനങ്ങളൊന്നും വേണ്ടെന്നല്ല പറയുന്നത്. ഇതൊരു സാങ്കേതികമായ വാദമാണ്. ധ്യാനം മോക്ഷത്തെ ആഗ്രഹിക്കുന്നു ധ്യാനിക്കരുതെന്നല്ല പറയുന്നത്. അങ്ങനെ ബ്രഹ്മസൂത്രത്തിൽ പറഞ്ഞിരിക്കുന്നു ധരിക്കരുത്. പറയുന്നത് വൃത്തികാരൻ പറയുന്ന ആ പ്രക്രിയയുടെ നിഷേധിക്കുകയാണ്. ധ്യാനം എന്ന് പറയുന്ന ഒരു ക്രിയയിലൂടെ മോക്ഷം ഉണ്ടാകുന്നു എന്നാണ് പറഞ്ഞത്. അതിനെ നിഷേധിക്കുകയാണ്. അങ്ങനെ ഒരു ക്രിയയിലൂടെ അല്ല മോക്ഷം, എന്നുവെച്ചാൽ ജ്ഞാനത്തിലൂടെയാണ് മോക്ഷം ഉണ്ടാകുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് ക്രിയാസാധ്യമല്ല എന്നുള്ള കാര്യം ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ജ്ഞാനം എന്ന് പറയുന്നത് പ്രമാണജന്യമാണ്, അതിനി വിശദീകരിക്കും. അപ്പൊ ധ്യാനവും മറ്റും എന്താണ്? മറ്റു തരത്തിൽ ധ്യാനവും മറ്റും ആവശ്യമായിരിക്കുന്നു, പക്ഷെ മോക്ഷത്തിന് അതൊന്നും സാക്ഷാത്കാരണമല്ല. മോക്ഷത്തിന് സാക്ഷാത്കാരണമായി ജ്ഞാനമാണ്. അതുകൊണ്ട് ആ സാധനാഭാഗത്തെ നിഷേധിക്കാൻ വേണ്ടിയല്ല പറയുന്നത്. വൃത്തികാരൻ ധ്യാനം മോക്ഷത്തിന് എങ്ങനെ കാരണമാണെന്ന് പറയുന്നു, അതിനെ നിഷേധിക്കുന്നു. വൃത്തികാരൻ ഉദ്ദേശിക്കുന്ന ആ ധ്യാനത്തെ ഇവിടെ നിഷേധിക്കുകയാണ്. എനിക്ക് ബ്രേക്ക് ഇടാൻ വേണ്ടിയിട്ടാണെന്നാണ് ചോദ്യം. അതുകൊണ്ട് എന്താണ് ഇവിടെ പറയുന്നത്? തസ്മാ എന്ന സംസ്കാരൂപി മോക്ഷം അതോ അന്യ അതഹ അന്യ. ഈ പറയുന്ന നാല് അല്ലാതെ, അതായത് ഉത്പാദ്യം, വികാരിയും, സംസ്കാരിയും, ആപ്യം എന്ന് പറയുന്ന ഈ നാല് അല്ലാതെ എന്താണ് മോക്ഷം പ്രതി ക്രിയാനുപ്രവേശദ്വാരം? മോക്ഷത്തിൽ ക്രിയാനുപ്രവേശം, മോക്ഷത്തിന് ക്രിയയെ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു ഉപായം ന ശക്യം കേനചിത് ദർശയിലും, കാണിച്ചു തരാൻ ആർക്കും സാധ്യമല്ല. അതായത് മോക്ഷത്തിൽ ക്രിയ സഹായകമാണ് അനുപ്രവേശം, മോക്ഷത്തിൽ ക്രിയ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനുള്ള ഒരു ഉപായം ഈ നാല് വഴിക്ക് അല്ലാതെ വേറെ ആൾക്ക് കാണിക്കാൻ പറ്റത്തില്ല എന്നർത്ഥം. അതായത് മോക്ഷത്തെ ഈ നാല് തരത്തിലായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ക്രിയ അവിടെ മോക്ഷത്തിന് കാരണമാണെന്ന് പറയാൻ പറ്റും. ഇത് നാലും അല്ലാതെ ഒരു കാര്യം ഇവിടെ ഇല്ലെന്നാണ്. മോക്ഷത്തെ ഈ നാല് കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്നായി ഉൾപ്പെടുത്തിയാൽ നമുക്ക് പറയാം മോക്ഷത്തിന് കർമ്മം കാരണമാണ്. പക്ഷെ ഈ മോക്ഷം ഈ നാല് തരത്തിലുള്ള ക്രിയകളിലും പെടുന്നതല്ല. അതുകൊണ്ട് ഇനി അഞ്ചാമതൊരു കാര്യം, ഈ നാലിലും പെടാത്ത ഒരു കാര്യം അത് കാണിച്ചു തരാൻ കേനചിത് ദർശയിതും ഇന്ന ശക്യഹ എന്നാണ്. ഈ ലോകത്തിൽ ആർക്കും അങ്ങനെ ഒരു നാലാമതൊരു കാര്യം അത് കാണിക്കാൻ പറ്റും. അതുകൊണ്ട് ഈ നാലിൽ ഉൾപ്പെടുന്നുണ്ടോ മോക്ഷം? ഇല്ല എന്നുണ്ടെങ്കിൽ കർമ്മം ഈ മോക്ഷത്തിന് കാരണമല്ല. അഞ്ചാമതൊരു കാര്യം ഇനിയില്ല അതിൽ മോക്ഷത്തെ ഉൾപ്പെടുത്താൻ വേണ്ടി എന്നാണ്. നാല് കാര്യങ്ങളല്ലാതെ മോക്ഷം ഇനി അഞ്ചാമതൊരു കാര്യമാണെന്ന് എടുത്ത് കാണിക്കാൻ ഒക്കത്തില്ല. ലൗകികമായോ വൈദികമായോ അതെടുത്ത് കാണിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് എന്താണ് മോക്ഷം കാര്യമല്ല, കാര്യമല്ലാത്തതുകൊണ്ട് മോക്ഷത്തിന് ക്രിയ പ്രവൃത്തി കാരണവുമല്ല എന്ന് പറയുന്നു. അതോ അന്യത്, ഈ നാലിൽ നിന്നും അന്യമായി മോക്ഷം പ്രതി ക്രിയാനുപ്രവേശദ്വാരം, മോക്ഷത്തിന് ക്രിയ ഉപകാരിയായി തീരുന്ന ഒരു മാർഗം ദർശയിതും കാണിച്ചു തരുന്നതിന് കേനചിത് നശക്യം, ആർക്കും സാധ്യമല്ല എന്ന് തർപ്പിച്ചു പറയുകയാണ്. തസ്മാത് ജ്ഞാനമേകമുക്ത്വ, അതുകൊണ്ട് എന്താണ് ജ്ഞാനം ഒന്നൊഴികെ ക്രിയായാഹ ഗന്ധമാത്രസ്യാപി അനുപ്രവേശ ഇഹ ഉപപദ്യതെ. ജ്ഞാനം ഒന്നൊഴികെ ക്രിയായാഹ ഗന്ധമാത്രസ്യാപി, ഗന്ധം എന്ന് വെച്ചാൽ ലേശം, അല്പം എന്നുള്ള അർത്ഥമാണ്. ഗന്ധത്തിന് സംസ്കൃതത്തിൽ അല്പം എന്നർത്ഥമാണ്. ക്രിയയുടെ ലേശം പോലും എന്നർത്ഥം. ക്രിയായാഹ ഗന്ധമാത്രസ്യാപി, ക്രിയയുടെ ലേശം പോലും, ക്രിയാലേശം പോലും എന്താണ് അനുപ്രവേശ ബന്ധം ഇഹ ഉപപദ്യതെ, ഇവിടെ യുക്തമല്ല. മോക്ഷത്തിന് കർമ്മ ലേശം പോലും ഉപകരിക്കുന്നില്ല എന്ന് പറയും. ഉപകരിക്കുന്നു എന്ന് പറയുന്നതിന് യാതൊരു യുക്തിയുമില്ല എന്നർത്ഥം. ജ്ഞാനം ഏകം മുക്തുവ, ജ്ഞാനം ഒന്നൊഴികെ, ജ്ഞാനം എന്ന് പറയുന്ന ഒന്നൊഴികെ മറ്റേതെങ്കിലും തരത്തിലുള്ള ക്രിയകൾ, തപസ്സോ ധ്യാനമോ എന്തോ ആയിക്കല്ലോട്ടോ, ജപമോ മന്ത്രജപമോ എന്തായാലും ശരി, അതൊന്നും തന്നെ എന്താണ് ഒരു തരത്തിലുള്ള ക്രിയയും എന്താണ് അനുപ്രവേശം. ആ സംബന്ധം മോക്ഷത്തിലേക്ക് അതിന്റെ ബന്ധം യുക്തിയുക്തമല്ല. മോക്ഷവും ആ കർമ്മവുമായി ബന്ധപ്പെടുത്താനേ സാധ്യമല്ല എന്നാണ്. അപ്പൊ ശിഷ്യനൊരു സംശയം ചോദിക്കുന്നു. നനു ജ്ഞാനം നാമ മാനസിക ക്രിയ, നിങ്ങളീ പറയുന്ന ജ്ഞാനം അതും ഒരു മാനസിക ക്രിയയാണല്ലോ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അന്ധകരണത്തിൽ എന്തോ ഒരു പ്രവൃത്തി നടക്കുകയാണ്. പുസ്തകത്തെ കുറിച്ച് അറിയുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചലനം നടക്കുകയാണ്, മനസ്സാ വിഷയത്തെ ഉൾക്കൊള്ളുന്നു, മനസ്സിൽ പരിണാമം സംഭവിക്കുന്നു, അതാണ് അറിവ്. അപ്പൊ ഈ നിങ്ങളീ പറയുന്ന ജ്ഞാനം എന്ന് പറയുന്നതും സൂക്ഷ്മമായി ചിന്തിച്ചത് ഒരു മാനസിക ക്രിയയാണല്ലോ എന്നാണ് ചോദിക്കുന്നത്. വാദനം നിഷേധിക്കുന്നു, നാ എന്ന് പറഞ്ഞ് നിഷേധിക്കുന്നു. ഇവിടെ ചോദിക്കുകയാണ്, അജ്ഞാനിക്ക് അവിദ്യയാകുന്ന കാരണശരീരമുള്ളതുപോലെ ജ്ഞാനിക്ക് വിദ്യാരൂപമാകുന്ന കാരണശരീരം ഉണ്ടോ? ഇല്ല. വിദ്യ എന്ന് പറയുന്ന ഒരിക്കലും ശരീരമല്ല. ശരീരം എന്ന് പറയുന്നത് എന്താണ്? ശരീരതേ, ഇത് ശരീരം, ഇരിക്കുന്നതാണ് ശരീരം. അത് സാധാരണ മൂന്നായി പറയുന്നു, പ്രധാനമായിട്ട് രണ്ടാണ്, സ്ഥൂലം സൂക്ഷ്മം. അത് നശിച്ചു പോകുന്നു, ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിക്കുന്നു. അപ്പോൾ അജ്ഞാനം നശിച്ചു കഴിഞ്ഞു, പിന്നെ ഞാനീ സംബന്ധിച്ചിടത്തോളം അജ്ഞാനമില്ല, അപ്പോൾ കാരണശരീരം അവിടെ ഇല്ല. അപ്പോൾ പിന്നെ വിദ്യാരൂപമാകുന്ന കാരണശരീരം എന്ന് പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വിദ്യ ഒരിക്കലും ശരീരമായി നിലനിൽക്കുന്നില്ല. ശരീരമായി പറയുന്നത് അജ്ഞാനത്തെയാണ്, കാരണശരീരമായി പറയുന്നത് ജ്ഞാനം കൊണ്ട് നശിച്ചു, പിന്നെ അത് നിലനിൽക്കുന്ന പ്രശ്നമേ ഇല്ല എന്നാണ്. പിന്നെ ഞാൻ ഈ കേവല ആത്മസ്വരൂപിയായി ഇരിക്കുന്നു. പിന്നെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ബാധിച്ചിട്ട് അനുവർത്തിക്കുന്നു എന്നുള്ള നിലയ്ക്ക്, അതായത് അസത്തായ നശിച്ചിട്ടും വീണ്ടും അതിന്റെ ഛായയായിട്ട് നിഴല് പോലെ ഈ അജ്ഞാനവും, അതായത് കാരണം സൂക്ഷ്മം സ്ഥൂലമല്ല, അനുവർത്തിക്കാം എന്നേ ഉള്ളൂ. സത്യമായി നിലനിൽക്കത്തില്ല എന്നർത്ഥം. അതുകൊണ്ട് കാരണ ശരീരം ഇല്ല. അതായത് അത് സംശയം വരുന്നത് ഇതുകൊണ്ടാണ്. പിന്നെ എന്തുകൊണ്ട്, എങ്ങനെ വ്യവഹരിക്കുന്നു? കാരണ ശരീരം നശിച്ചു കഴിഞ്ഞാൽ ഞാനിക്ക് ഉറക്കം വരുമോ എന്നൊക്കെയുള്ള സംശയം വരും. കാരണം ഉറങ്ങുന്ന ആണല്ലോ കാരണ ശരീരം എന്ന് പറയുന്നു. അവിടെയാണ് കാരണ ശരീരം എന്നൊക്കെ പറയുന്നു. ജാഗ്രത സ്വപ്ന സുഷുപ്തി ആദ്യ വ്യവഹാരങ്ങൾ ഞാനിയിൽ ഉണ്ടാകും എന്നർത്ഥം. ജാഗ്രത സ്വപ്ന സുഷുപ്തിയെല്ലാം ഞാനിയിൽ ഉണ്ടാകുമെങ്കിലും ഞാനി പരാജാഗ്രത് എന്ന് പറയുന്ന അവസ്ഥയിലാണ് എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനപ്രകാശത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ നശിച്ചതെല്ലാം അനുവർത്തിക്കുമെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്, നശിച്ചിട്ട് അതിന്റെ നിഴല് പോലെ ഇതെല്ലാം അനുവർത്തിക്കുന്നു. അതുകൊണ്ട് ജ്ഞാനിയുടെ വ്യവഹാരം നടക്കും. അതുകൊണ്ട് ജ്ഞാനിക്ക് ഇനി പുതിയൊരു കാരണ ശരീരം സൃഷ്ടിക്കേണ്ട, വിദ്യ എന്ന് പറയുന്ന ഒരു കാരണ ശരീരത്തെ സൃഷ്ടിക്കേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥം. അങ്ങനെ നമ്മുടെ ശാസ്ത്രസംബന്ധമായ ഒരു കാര്യമില്ല, ചിലപ്പോൾ ആരെങ്കിലും അങ്ങനെ പറഞ്ഞിരിക്കാം. പറഞ്ഞത് ജ്ഞാനിയാണെങ്കിൽ അവരുദ്ദേശിച്ചത് ഈ വിദ്യ കാരണ ശരീരം എന്ന് പറഞ്ഞ ഇതായിരിക്കും. എന്താണ്, ജ്ഞാനം കൊണ്ട് നശിച്ച അജ്ഞാനത്തിന്റെ അനുവൃത്തിയായിരിക്കും ഒരു പക്ഷെ വിദ്യാശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മനസ്സിലാക്കുക. ജ്ഞാനിയുടെ സ്വപ്ന സുഷുപ്തികൾ അജ്ഞാനിയുടെ ഇതിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, ജ്ഞാനിയുടെ സ്വപ്ന സുഷുപ്തികളെ കൊണ്ടല്ല ജ്ഞാനിയുടെ ജാഗ്രത എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, അതുപോലെ സ്വപ്ന സുഷുപ്തിയും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ചോദ്യം ചോദിച്ചാണ് ജ്ഞാനിയുടെ ജാഗ്രത പിടികിട്ടി, സ്വപ്ന സുഷുപ്തിയിലേക്കും മാത്രമേ സംശയമുള്ളൂ എന്നുള്ളതാണ്. അതങ്ങനെ വരാറില്ലല്ലോ. അതാണ് അർദ്ധജരതീയ ന്യായം എന്ന് പറയും. ഒരു വ്യക്തിയുടെ പകുതി സ്ത്രീ പകുതി പുരുഷൻ, അരയ്ക്ക് മേളിലോട്ട് സ്ത്രീ താഴോട്ട് പുരുഷൻ, അങ്ങനെ ഒരിക്കലും വരത്തില്ലല്ലോ. അപ്പൊ ഇദ്ദേഹത്തിന് ജ്ഞാനിയുടെ ജാഗ്രത പിടികിട്ടി, സ്വപ്നവും സുഷുപ്തിയും പിടികിട്ടിയില്ല, അങ്ങനെ വരത്തില്ല. അപ്പൊ ഇദ്ദേഹത്തിന് എന്തായാലും ജാഗ്രത പിടികിട്ടി, അതുപോലെ തന്നെയാണ് സ്വപ്നവും സുഷുപ്തി എന്ന് ധരിച്ചോളൂ. ഞാൻ വിശദീകരിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി എന്നാണല്ലോ ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണങ്ങൾ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂവോ എന്നാണ്. ബ്രഹ്മവേദ ബ്രഹ്മയോ ഭവതി എന്നാണല്ലോ എന്നാണ് ശ്രുതി പറയുന്നത്. ബ്രഹ്മത്തിന്റെ സ്വരൂപ ലക്ഷണങ്ങൾ മാത്രമേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനുജാത്മനി, ഇത് ജ്ഞാനിയുടെ സർവവ്യാപകത്വവും സർവസാക്ഷിത്വവും സൂചിപ്പിക്കുന്നില്ലേ. ഇവിടെ പറയുന്നു ബ്രഹ്മവേദ ബ്രഹ്മയുവ ഭൗതി എന്ന് പറഞ്ഞാൽ അവിടെ ദ്വൈതമില്ല എന്നാണ്. അവിടെ ജ്ഞാനി സ്വരൂപ ലക്ഷണത്തിന് വേണ്ടിയല്ല അത് പറയുന്നത്, മോക്ഷം എന്താണെന്ന് നിർദ്ദേശിക്കാൻ വേണ്ടി പറയുകയാണ്. മോക്ഷം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞല്ലോ, അത് ബ്രഹ്മത്വമാണ്, ബ്രഹ്മസ്വരൂപമാണ്. ഈ വാക്യം ഉദ്ദേശിക്കുന്നത് ബ്രഹ്മത്തിന്റെ ലക്ഷണം പറയാൻ വേണ്ടിയിട്ടല്ല, മോക്ഷം എന്താണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. സർവഭൂതസ്ഥമാത്മാനം സർവഭൂതാനി ആത്മനി എന്ന് പറയുന്നു, സർവാത്മഭാവം. ഇത് ശരിയാണ്, ആ ജ്ഞാനിയുടെ സർവവ്യാപകത്വം സർവസാക്ഷിത്വം ഇതൊക്കെയാണ് ഇത് വ്യക്തമാക്കുന്നത്. അത് ശരി തന്നെയാണ്. പിന്നെ ഈ പറയുന്നത് എന്താണ്, ജ്ഞാനിയുടെ ജാഗ്രത് എന്ന് പറയുന്നത്, ജ്ഞാനിയെ സംബന്ധിച്ചിടത്തോളം അജ്ഞാനി ജ്ഞാനി തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ജാഗ്രത്തിൽ അജ്ഞാനിക്ക് സത്യത്വ ബുദ്ധി, ജ്ഞാനിക്ക് മിഥ്യാത്വ ബുദ്ധി. ഇതാണ് രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. ജ്ഞാനി ജാഗ്രത്തിനെ സൂര്യ ശരീരത്തെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും സത്യമായറിയുന്നു, അജ്ഞാനി സത്യമായി അറിയുന്നു, ജ്ഞാനി ഇതെല്ലാം മിഥ്യയാണെന്നറിയുന്നു എന്ന് പറയാം. പലതരത്തിൽ വിശദീകരിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു പറയാം, സർവമുഖലിതം ബ്രഹ്മം. ജാഗ്രത് സ്വപ്നം സുഷുപ്തി തുടങ്ങിയ ഈ ഭേദങ്ങളിലെല്ലാം ജ്ഞാനി എന്ത് ചെയ്യുന്നു, ഈ നാമരൂപങ്ങളിലെല്ലാം ജ്ഞാനി ആത്മ ഇങ്ങനെ കാണും. ഇവിടെ പറഞ്ഞ സർവഭൂതവും ആത്മാവും സർവഭൂതസ്ഥമാത്മാവാണ്, സർവത്തിനും ആത്മഭാവത്തെ കാണുന്നു, തന്നിൽ നിന്ന് അന്യമല്ലാതെ സർവത്തെയും കാണുന്നു എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലും പറയാം. അല്ലെങ്കിൽ സർവവും അസത്യമായി കാണുന്നു, സത്യം ആത്മസ്വരൂപം മാത്രം എന്ന് കാണുന്നു. അല്ലെങ്കിൽ സർവവും സത്യമായി കാണുന്നു, രണ്ട് രീതിയിലും വിശദീകരിക്കാം. അപ്പോൾ അതാണ് ജ്ഞാനിയുടെ അവസ്ഥ. ജാഗ്രത്തിൽ ജ്ഞാനി എങ്ങനെ കാണുന്നു എങ്കിൽ ഞാനി ഇതിനെക്കുറിച്ച്, നമ്മളിപ്പോ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്ന ഇപ്പോ ജാഗ്രതയിലിരുന്നു കൊണ്ട് സ്വപ്നത്തെയും സുഷുപ്തിയും കുറിച്ച് ചിന്തിക്കുന്നു. ജ്ഞാനി ജാഗ്രതയിലിരുന്നു കൊണ്ട് ജാഗ്രതത്തിനെ കുറിച്ചും സ്വപ്നത്തെക്കുറിച്ചും സുഷുപ്തിയെക്കുറിച്ചും നമ്മളിപ്പോ ചിന്തിക്കുന്നു. അതുപോലെ ജ്ഞാനിയും എന്ത് ചെയ്യുന്നു, ജാഗ്രതയിൽ ഇരുന്നു കൊണ്ട് ആ ജാഗ്രതത്തിനതീതമായി ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും സുഷുപ്തിയും എല്ലാം കാണുന്നു. ജാഗ്രത സ്വപ്നം സുഷുപ്തി എന്ന് പറയുന്ന ഇത് മൂന്നും ജ്ഞാനി സംബന്ധിച്ചിടത്തോളം എന്താണ്, ആത്മാവിൽ നിന്ന് അന്യമല്ല, അല്ലെങ്കിൽ ആത്മാവിൽ നിന്ന് അന്യമായി അന്യം എന്നുള്ള ഭാവത്തെ നിഷേധിക്കുന്നു. അന്യമാണെന്ന് കരുതിയാണെങ്കിൽ അത് മിഥ്യ, അല്ലെങ്കിൽ ഇതെല്ലാം ആത്മസ്വരൂപമായി കാണുന്നു. അപ്പൊ അതിനുള്ള പ്രധാന വ്യത്യാസം ഇതാണ്, ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ അജ്ഞാനി സത്യമായി കാണുന്നു, ജ്ഞാനി അതിനെ മിഥ്യയായി കാണുന്നു. അപ്പൊ ഇനി അടുത്ത് രണ്ടു മൂന്ന് ചോദ്യങ്ങൾ കൂടെയുണ്ട്. അത് നമ്മൾ അടുത്ത നമ്മുടെ ക്ലാസ്സിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്യും. ഇവിടെ പറഞ്ഞു വന്നത് ഇതാണ്, മോക്ഷം എന്ന് പറയുന്നത് ഉത്പാദ്യമാപ്യം വികാരി സംസ്കാരി എന്ന് പറയുന്ന മൂന്ന് കാര്യങ്ങളിലും പെടുന്നില്ല. മറ്റേതെങ്കിലും ഒരു കാര്യം ഇവിടെ നമ്മൾക്ക് അറിവിന് വിഷയമല്ല. ഇത് ഏതെങ്കിലും കാര്യത്തിൽ പെടുകയാണെങ്കിൽ അതിന് കർമ്മം ക്രിയ മോക്ഷത്തിന് കാരണമാകും. മോക്ഷം ഈ ഒരു കാര്യത്തിലും പെടുന്നില്ല, അതുകൊണ്ട് കർമ്മം ക്രിയ അതിന് കാരണമല്ല, അതുകൊണ്ട് മോക്ഷം ക്രിയാസാധ്യമല്ല, ജ്ഞാനസാധ്യമാണ് എന്നുള്ള വിഷയങ്ങളിവിടെ ചർച്ച ചെയ്ത് അവസാനിപ്പിച്ചു. ഗുരുസ്മരണയോടുകൂടി നമ്മുടെ ചർച്ച അവസാനിപ്പിച്ചു.